2022 ഏപ്രിൽ 10 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നെ അമൃതം. ക്ഷണിക പാരമ്പര്യങ്ങളിൽ നിന്ന് മലയാള കവിതയെ മോചിപ്പിച്ച കവിയെ ചൊല്ലി നമുക്ക് അഭിമാനിക്കാം. രാജ്യസ്വാതന്ത്ര്യം പോലെ പ്രധാനമാണ് ആത്മാവിന്റെ സ്വാതന്ത്ര്യമെന്ന് ഓർമ്മിപ്പിച്ച ജ്ഞാനിയെ വണങ്ങാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നെഴുതിയ ക്രാന്തദർശിയെ നമിക്കാം. ലേഖനം എഴുതിയത് ഡോക്ടർ MG ശശിഭൂഷൺ, വായിക്കുന്നത് രമ്യ. മലയാള കവിതയുടെ ജാതകം തിരുത്താൻ നിയോഗം ലഭിച്ച മയൂരവാഹനനായിരുന്നു കുമാരൻ ആശാൻ. ആശാനിലൂടെയാണ് കാവ്യനർത്തകി നവചക്രവാളങ്ങളിലേക്ക് ആനയിക്കപ്പെട്ടത്. ബാഹ്യമായ സംഘർഷങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങളിലൂടെയും ആത്മസംഘർഷങ്ങൾക്ക് കവിതയിലൂടെയും പരിഹാരം കണ്ടെത്താൻ ആഗ്രഹിച്ച ആ ക്രാന്തദർശി പ്രേമം ഉൾപ്പെടെയുള്ള ജീവിത കാമനകളെയാണ് കവിതയിലൂടെ അവതരിപ്പിച്ചത്. പ്രേമ കവിതകളിലും മറ്റും കാണുന്ന രാഗ ചിത്രീകരണങ്ങൾക്കപ്പുറം പ്രപഞ്ചാവബോധത്തെ വികസിപ്പിക്കുവാനാണ് കുമാരനാശാൻ ആഗ്രഹിച്ചത്. വിരഹം എന്ന സന്തത സഹചാരിയെ കുറിച്ചുള്ള തിരിച്ചറിവിലേക്കും അദ്ദേഹത്തിന്റെ നായികമാർ എത്തപ്പെടുന്നു. സഹജാമല രാഗമേ മനോഗുഹയേലും സ്ഫുടരത്നമാണു നീ എന്ന് സമാധാനിക്കാനും അവർ ചിലപ്പോൾ ശ്രമിക്കും. മൃത്യു, സ്വാതന്ത്ര്യം തുടങ്ങിയ പ്രമേയങ്ങളും കവിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ 1873 സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ മധ്യവർഗമെന്നേ വിശേഷിപ്പിക്കാറുള്ള ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച കായ്ക്കര കെ.എൻ കുമാരൻ മഹാകവി കുമാരനാശാനായി വളർന്നതിനെ കർമ്മകുശലതയുടെയും പ്രതിഭാവിലാസത്തിന്റെയും ഗുരു കടാക്ഷത്തിന്റെയും അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. മലയാളത്തിന് പുറമെ സംസ്കൃതത്തിലും കൃത്യമായ പരിജ്ഞാനമുണ്ടായിരുന്ന ആ യുവാവ് സ്തോത്രകൃതികളിലൂടെയാണ് കാവ്യലോകത്തേക്ക് കടന്നു വന്നത്. ശ്രീനാരായണ ഗുരുവുമായുള്ള സംവാദങ്ങളും അനുയാത്രകളും അരുവിപ്പുറത്തെ ബ്രഹ്മചര്യവാസവും വൈകാതെ കുമാരനെ ഒരു ചിന്നസ്വാമി ആക്കി. 23-ാം വയസ്സിലാണ് ബാംഗ്ലൂരിലെ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ ഡോക്ടർ പൽപ്പുവിന്റെ പിന്തുണയോടെ കുമാരൻ വിദ്യാർത്ഥിയായി ചേരുന്നത്. 3 വർഷത്തെ ന്യായ വിദ്വാൻ കോഴ്സ് പൂർത്തിയാക്കും മുമ്പാണ് അവിചാരിത തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. അബ്രാഹ്മണ വിദ്യാർത്ഥി ബ്രാഹ്മണർക്ക് വേണ്ടിയുള്ള കോഴ്സിൽ പഠനം തുടരുന്നതിൽ പരാതി ഉന്നയിച്ചവരെ തൃപ്തിപ്പെടുത്തുവാൻ അധികൃതർക്ക് ആ സമർത്ഥനായ വിദ്യാർത്ഥിയെ പുറത്താക്കേണ്ടതായി വന്നു. തുടർന്ന് പഠിക്കാൻ മദ്രാസിലെത്തിയെങ്കിലും അവിടെയും പഠനം പൂർത്തിയാക്കാനായില്ല. പ്ലേഗ് ആയിരുന്നു ഇത്തവണ കാരണം. പഠനം തുടരാൻ കൽക്കട്ടയിലേക്ക് പോകാൻ കുമാരന് കഴിഞ്ഞു. രവീന്ദ്രനാഥ് ടാഗോറിന്റെയും വിവേകാനന്ദന്റെയും പ്രശസ്തിയിൽ കൽക്കട്ട അഭിമാനിച്ചിരുന്ന നാളുകളിലാണ് കുമാരൻ അവിടെ എത്തുന്നത്. ടാഗോറിനെയും വിവേകാനന്ദനെയും നേരിൽ കാണാൻ ആ യുവാവ് സ്വാഭാവികമായും ആഗ്രഹിച്ചു. ഇരുവരെയും ദർശിക്കുവാൻ കുമാരന് കഴിഞ്ഞുവെന്നാണ് ജീവചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. ഭാരതീയ നവോത്ഥാനത്തിന്റെ തിരനോട്ടങ്ങൾ നേരിട്ട് കാണാൻ അങ്ങനെ കുമാരനാശാനും അവസരം ലഭിച്ചു. മാനവ സാഹോദര്യത്തിന്റെയും പ്രബുദ്ധതയുടെയും നവോത്ഥാനത്തിന്റെയും സാധ്യതകൾ നേരിട്ടറിയുവാനും ഉത്കർഷേച്ചുവായ ആ യുവാവിനും അവസരങ്ങൾ ലഭിച്ചു. അകാലത്തിൽ ഞെട്ടറ്റു വീണ ഒരു പൂവിന്റെ ദർശന ഭാഗ്യവും അക്കാലത്തായിരുന്നു. കൽക്കട്ടയെ ശോകമൂകമാക്കിയ 1900 പ്ലേഗു ബാധയെ തുടർന്ന് പഠനം പൂർത്തിയാക്കാനാകാതെ വീണ്ടും കുമാരനാശാൻ നാട്ടിലേക്ക് മടങ്ങി. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നീ മുദ്രാവാക്യങ്ങൾ അധസ്ഥിതരായി മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ട ഒരു സമുദായത്തെ ആവേശം കൊള്ളിച്ച നാളുകളിലായിരുന്നു കുമാരനാശാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. SNDP യോഗത്തിന്റെ കാര്യദർശി സ്ഥാനം തുടർന്ന് കുമാരനാശാൻ ഏറ്റെടുക്കാൻ നിർബന്ധിതനായി. 16 വർഷമാണ് കുമാരനാശാൻ SNDP യോഗത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. ഇക്കാലത്താണ് വീണപൂവും നളിനിയും ലീലയും പ്രരോദനവും ചിന്താവിഷ്ടിയായ സീതയും പ്രസിദ്ധീകരിക്കുന്നത്. പൂർണ്ണ സമയവും കവിതയ്ക്കായി മാറ്റിവെക്കാൻ കുമാരനാശാന് കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന് ചോദിച്ചവർ അക്കാലത്തും ഉണ്ടായിരുന്നു. CS സുബ്രഹ്മണ്യൻ പോറ്റിയും നന്ദ്യാർ വീട്ടിൽ പരമേശ്വരൻ പിള്ളയും മാത്രമല്ല AR രാജരാജവർമ്മയും ആശാൻ കവിതകളുടെ അസാധാരണത്വം അന്നേ തിരിച്ചറിഞ്ഞു. മൂർക്കോത്തുകുമാരനും കണ്ണൻ ജനാർദ്ദനനും ആ കവിതകളെ മുക്തകണ്ഠം പ്രകീർത്തിച്ചു. ഉയർന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്നവർ താഴ്ന്നവരായി മുദ്രകുത്തപ്പെട്ടവരോട് അക്കാലത്ത് കാണിച്ചിരുന്ന അനീതികളെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രസ്ഥാനമായി SNDP വളർത്തുന്നതിൽ പ്രജാസഭാംഗം എന്ന നിലയിലും വിവേകോദ്യം പത്രാധിപരെന്ന നിലയിലും യോഗം സെക്രട്ടറി എന്ന നിലയിലും കുമാരനാശാൻ വഹിച്ച പങ്ക് മാതൃകാപരമായിരുന്നു. കുമാരനാശാന്റെ തലപ്പൊക്കത്തിൽ അസൂയപ്പെട്ടവരും എന്നാൽ അക്കാലത്തു ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെക്കുറിച്ച് അപവാദങ്ങൾ പരത്തി. ജാതീയമായ ആവശ്യകതകൾക്ക് പരിഹാരം കാണാൻ നിയമസഭാ പ്രസംഗങ്ങളും മുഖപ്രസംഗങ്ങളും മാത്രം പോരെന്ന് വാദിച്ചിരുന്ന സമുദായ അംഗങ്ങളും കുമാരനാശാനെ നിശിതമായി വിമർശിച്ചിരുന്നു. ടി കെ മാധവനെ പോലുള്ള ആദർശശാലികളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ദിവാനായിരുന്ന രാജഗോപാല ആചാര്യ പോലുള്ളവരുമായി കുമാരനാശാൻ പുലർത്തിയിരുന്ന സൗഹൃദമായിരുന്നു വിമർശകരെ പലപ്പോഴും ചൊടിപ്പിച്ചിരുന്നത്. സഹോദരൻ അയ്യപ്പനെ പോലുള്ളവർ ആശ്വസിപ്പിക്കാൻ അപ്പോഴും കൂടെയുണ്ടായിരുന്നു. SNDP കൈതമുക്കിലുള്ള ആസ്ഥാന മന്ദിര നിർമ്മാണത്തിൽ യോഗം സെക്രട്ടറി അഴിമതി കാണിച്ചുവെന്ന ആരോപണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇക്കാലത്താണ് ചിന്താവിഷ്ടിയായ സീത കുമാരൻ രചിച്ചത്. യതിയേക്കാൾ യമശാലിയായ രാഘവനിൽ ശ്രീനാരായണ ഗുരുവുണ്ടെന്ന് എസ് ഗുപ്തൻ നായർ കണ്ടെത്തിയിരുന്നു. അച്ഛൻ എസ് ഗുപ്തൻ നായരിൽ നിന്നാണ് കുമാരനാശാനെ മനസ്സിലാക്കാൻ ആദ്യമായി അവസരം ലഭിച്ചത്. കൊച്ചുകിളി, പൂക്കാലം, കുട്ടിയും തള്ളിയും തുടങ്ങിയ ലഘുകവനങ്ങൾ അച്ഛൻ പാടിത്തന്നു. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന നാളുകളിൽ അധ്യാപകർ വീണപൂവും 1907, ചിന്താവിഷ്ടിയായ സീതയും 1919 പരിചയപ്പെടുത്തി. കുമാരനാശാനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ശ്രദ്ധിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നാളുകളിലാണ്. കെ സുരേന്ദ്രന്റെ മരണം ദുർബലം കുമാരനാശാനെ കുറിച്ചാണെന്ന് ആരോ പറഞ്ഞു. ഞങ്ങളുടെ അധ്യാപകനായിരുന്ന KM ഡാനിയൽ സാർ അത് നിഷേധിച്ചു. മരണം ദുർബലം ഒരു ജീവചരിത്ര നോവലല്ലെന്ന് ഓർമ്മിപ്പിച്ചു. വീണപൂവ് കൺമുന്നിലും നളിനിയും നവചക്രവാളങ്ങളും എഴുതിയ നിരൂപകനെയായിരുന്നു ഞങ്ങൾക്കും വിശ്വാസം. മനുഷ്യബന്ധങ്ങളെ വ്യത്യസ്തമായി കാണാൻ മലയാളികളെ പ്രേരിപ്പിച്ച മഹാകവിയായിരുന്നു കുമാരനാശാൻ. ഭാഷ അപൂർണമല്ലെന്ന് ഓർമ്മിപ്പിച്ച രചനകളായിരുന്നു നളിനിയും 1911, ചിന്താവിഷ്ടിയായ സീതയും 1919. വടക്കൻ പാട്ടുകളുടെയും മണിപ്രവാളത്തിന്റെയും അനായാസ പദ്യരചനകളുടെയും സമസ്യാപൂരണങ്ങളുടെയും ക്ഷണിക പാരമ്പര്യങ്ങളിൽ നിന്ന് മലയാള കവിതയെ മോചിപ്പിച്ച ഈ കവിയെ ചൊല്ലി നമുക്ക് അഭിമാനിക്കാം. രാജ്യസ്വാതന്ത്ര്യം പോലെ പ്രധാനമാണ് ആത്മാവിന്റെ സ്വാതന്ത്ര്യം എന്ന് ഓർമ്മിപ്പിച്ച ജ്ഞാനിയെ വണങ്ങാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നെഴുതിയ കാന്തദർശിയെ നമിക്കാം.